الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون مؤمنين اللهവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു മനുഷ്യർ അവരവരുടെ ജീവിതം അതിൽ ലഭിച്ച സമയങ്ങളും സന്ദർഭങ്ങളും അതിൽ തനിക്ക് അനുഗുണമായി തന്റെ ജീവിതത്തിന് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സഹായമായ നിലയിൽ വർത്തിക്കാവുന്ന എന്തെങ്കിലും സ്വന്തം ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവ്യമാണ്. അത് നമ്മുടെ ജീവിതം വളരെ സ്വാതന്ത്ര്യം നിറഞ്ഞതും സൗകര്യങ്ങളുള്ളതും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ശരീരം മനസ്സും ചിന്തയും മറ്റ് എല്ലാ ഘടകങ്ങളും ചലിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് നമ്മുടെ ഈ ജീവിതം. അതിന് കോട്ടം സംഭവിക്കുമ്പോഴാണ് മനുഷ്യൻ തനിക്ക് ലഭിച്ച പൂർവകാല ജീവിതം അതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് കൂലങ്കഷമായി ആലോചിക്കുക. തുടർന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യവുമാണ് മനുഷ്യന്റെ മുൻപിലുണ്ടാവുന്നത്. അതിലൊന്ന്, നമ്മുടെ ശരീര അവയവങ്ങൾ തളർന്നു പോകുന്ന ഒരവസ്ഥ, വാർദ്ധക്യം വഴി മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ദുർബലമായ അവസ്ഥ, വേറൊന്ന് കഠിനമായ രോഗത്തിനകപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, അതുപോലെ മരണം സംഭവിച്ചു കഴിയുമ്പോഴും നമ്മളിൽ ഓരോരുത്തരും അവരവരിൽ മാത്രം ആത്മാവ് പരിശോധന നടത്തുന്നത് അപ്പോഴാണ്. അതിനു മുൻപ് വരെയും എത്ര നമ്മൾ പറഞ്ഞാലും കേട്ടാലും ചിന്തിച്ചാലും മനസ്സിലാക്കിയാലും നമ്മൾ ഒഴിവുകഴിവുകളും ആശ്വാസങ്ങളും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ സാഹചര്യം അതല്ല. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് എന്നോടൊപ്പം അള്ളാഹുവിന്റെ പ്രീതി നേടിത്തരുന്നതിന് പ്രാപ്തമാകുന്ന സൽക്കർമ്മങ്ങൾ ഞാൻ സ്വരൂപിച്ചിരുന്നുവെങ്കിൽ, തിന്മകൾ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ എന്നെല്ലാം ചിന്തിക്കുകയും പശ്ചാത്തപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞാനീ പറഞ്ഞ സന്ദർഭങ്ങളോരോന്നും. വിശുദ്ധ ഖുർആനിലെ മൻ സറഹു അൻ യറ അഹ്വാല യൗമിൽ ഖിയാമത്തി റഇയ ഐനി ഫൽ യഖ്റ സൂറത്തുൽ ഇൻഫിത്താർ സൂറത്തുൽ കുബ്ബിറ സൂറത്തുൽ ഇൻഷിഖാർ. സ്വന്തം ജീവിതത്തിൽ മരണത്തിനപ്പുറം ഭയാനകമായ അവനവന്റെ ആത്മാവ് ദർശിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അവ അവനവന് ഹൃദ്യമായി കണ്ട് ബോധ്യം വരാൻ ആഗ്രഹിക്കുന്നവർ ഇദസ്സമാഉൻ ഫത്തറത്ത് എന്ന സൂറത്തു, ഇദശംസു കുവ്വിറത്ത് എന്ന സൂറത്തു, അതുപോലെ തന്നെ ഇദസ്സമാഉൻ ഷക്കത്ത്, ഈ മൂന്ന് സൂറകൾ പാരായണം ചെയ്യട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അറിയിക്കുകയുണ്ടായി. നബിയുടെ ഈ വചനം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയാനകമായ ഭീതി നിറഞ്ഞ അവനവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവന്റെ ഭാവിയെ നേർക്കുനേരെ കാണുക, അത് ആഗ്രഹിക്കുന്നവർ ഈ സൂറത്ത് പാരായണം ചെയ്യണമെന്നാണ് ഹദീസിന്റെ താൽപര്യം. ഈ മൂന്ന് സൂറത്തിലും ഒരു മനുഷ്യന്റെ ചിന്തയെ പിടിച്ചുകൊലുക്കുന്ന രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചത്. മൂന്നെണ്ണത്തിനകത്തും അത് ആവർത്തിക്കുന്നുണ്ട്. അത് കുറെ സംഭവ്യത വിവരിച്ച ശേഷമാണ് അള്ളാഹു ആ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ഇരത്തമാഉൻ ഷക്കത്ത് എന്ന അധ്യായം, ഇക്കാണുന്ന ആകാശങ്ങൾ പൊട്ടിപ്പിളർന്നുപോകും, വദിനത്തിൽ റബ്ബിഹ വഹുക്കത്ത്, ഈ ആകാശലോകങ്ങളുടെ രക്ഷകന്റെ നിയമത്തിനത് കീഴ്പ്പെടും, വൈതൽ അറുതു മുദ്ദത്ത്, ഈ ഭൂതലം ഇതിന്റെ ഈ ക്രമവ്യവസ്ഥകളെല്ലാം മാറിയിട്ട് അതിവിസ്തൃതമായൊരു ഭൂതലമായി രൂപാന്തരപ്പെടും, അൽക്കത്ത് മാഫീഹാവത്ത് ഹല്ലത്ത്, ഭൂതലത്തിൽ അള്ളാഹു നിക്ഷിപ്തമാക്കിയ അഖിലവും അത് പുറന്തള്ളും. ഭൂതലത്തിൽ അതിന്റെ അന്തർഭാഗങ്ങളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള മുഴുവൻ നിക്ഷേപങ്ങളും ഭൂമി പുറന്തള്ളും. എന്നിട്ട് ഭൂമി ശൂന്യമാകും, വത്ത ഹല്ലത്ത്, അതിനത്തെലി റബ്ബിഹാവഹുക്കത്ത്, ഭൂമി അതിന്റെ രക്ഷകനായി അള്ളാഹുവിന്റെ നിയമം പാലിക്കുകയും ആ നിയമത്തിന് വിധേയമാവുകയും ചെയ്യും. അന്ന് യാ അയ്യുഹൽ ഇൻസാൻ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടാണ് ഇനി മനുഷ്യരോട് അള്ളാഹു പറയുക, ഓ മനുഷ്യ, ഇന്നക്ക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹി. അല്ലയോ മനുഷ്യ, നിശ്ചയം നീ നിരന്തരമായി യജ്ഞിച്ചുകൊണ്ടിരിക്കും, നിരന്തരമായി അധ്വാനിച്ചുകൊണ്ടിരിക്കും. പ്രയത്നിക്കുക, അധ്വാനിക്കുക, ജോലി ചെയ്യുക, പ്രയാസങ്ങൾ വഹിക്കുക, ഭാരം വഹിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നിരന്തരമായി ജനിച്ച് ഓർമ്മ വച്ച നാള് മുതൽ കഠിനാധ്വാനത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പര്യവസാനം ഫമുലാഖീഹി,
അങ്ങനെ അവനെ അവൻ കണ്ടെത്തുന്നതാണ് അല്ലാഹുവിനെ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അല്ലാഹുവിനെ കണ്ടെത്തുന്ന ദിവസം ഏതൊരാൾക്ക് അവന്റെ കിതാബ് വലത് കൈയിൽ ലഭിക്കുന്നുവോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, വളരെ ലഘുവായ ഒരു വിചാരണയാണ് അവൻ നേരിടേണ്ടി വരിക. അങ്ങനെ ഹിസാബ് വളരെ ലളിതമാകുമ്പോൾ, വയൻകലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവന്റെ കുടുംബാദികളിലേക്ക് സന്തുഷ്ടനായി അവൻ മടങ്ങിപ്പോകും. അമ്മാമൻ ഊത്തിയ കിതാബഹു വറാ അലഹിരിഹി, ഏതൊരാൾക്ക് അവന്റെ കിതാബ് പിൻഭാഗത്തുകൂടി ലഭിക്കുന്നുവോ, ഫസൗഫ യദുഉ സുബൂറ, അപ്പോൾ അവൻ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് എന്റെ പരാജയമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. വയസുലാ സഴീറ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, ഭൗതിക ജീവിതത്തിൽ അവനും കുടുംബാദികളോടൊപ്പം സന്തുഷ്ടമായി കഴിഞ്ഞിരുന്നവരാണ്. ഇന്നഹു ലന്ന അല്ല യഹൂർ, അവൻ ധരിച്ചത് ഈ ജീവിതത്തിൽ നിന്നും മടങ്ങേണ്ടി വരില്ല എന്നായിരുന്നു. ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അറിയുക നിശ്ചയം അവന്റെ രക്ഷകൻ വളരെ കൃത്യമായി കാണുന്നവനാണ്. ഇത്രയും വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായത്തിൽ ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും മൌലികമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് അല്ലാഹു വിവരിച്ചത് ആകാശങ്ങളെ സംബന്ധിച്ചാണ്, രണ്ട് ഭൂമികളെ സംബന്ധിച്ചാണ്. മൂന്ന് ഭൂതലത്തിനകത്തുള്ളതെല്ലാം വെളിയിൽ തള്ളുകയും ഭൂമി ശൂന്യമാവുകയും ചെയ്യുന്നൊരവസ്ഥ മനുഷ്യൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. സൂറത്തുൽ ഗാഷിയ, ഹലത്താക്ക ഹദീസുൽ ഗാഷിയ എന്ന അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇക്കാണുന്ന ദൃശ്യപ്രപഞ്ചം, അതുപോലെ മനുഷ്യന്റെ മുൻപിലുള്ള അവന്റെ ഭാവിയും അതിനെ ആവരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് തുടങ്ങുന്നത് തന്നെ മൂടിക്കളയുന്ന ഒരു ദിവസം. ഉജൂഹി യൗമ ഇതിൽ, അന്ന് മനുഷ്യരുടെ മുഖം കണ്ടെത്താൻ കഴിയുന്നൊരവസ്ഥ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. ആമിലത്തുൻ നാസിബ, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണത്, ഉദ്യോഗജനകമായി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് അവരുടെ മുഖം തന്നെ എടുത്തു കാണിക്കുന്നത് നാസിബ, വളരെ ദുഃഖഭാരത്തോടെ വിഷണ്ണത പ്രകടിപ്പിക്കുന്ന മുഖഭാവമാണ് അവരുടെ മുഖത്ത്. പരലോകത്ത് അല്ലാഹുവിന്റെ മുൻപിൽ അവനെ കണ്ടുമുട്ടുന്ന ദിവസം മ്ലാന മുഖാവസ്ഥയിലാണ് അവരുണ്ടാവുക. ഇവിടെ അല്ലാഹു മനുഷ്യരുടെ നിരന്തരമായ പ്രയത്നം അവരിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞിട്ട് അവനവൻ അന്ന് ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായൊരു കാര്യമുണ്ട്. എന്റെ ജീവിതം തീരുമാനിക്കുന്നത് എന്റെ പ്രവൃത്തികളാണ്, എന്റെ മനസ്സും എന്റെ ചിന്തയും എന്റെ പെരുമാറ്റവും എന്റെ സ്വഭാവം എന്റെ പ്രവൃത്തി, അതെല്ലാം നല്ലതാണെങ്കിലാണ് എന്റെ കിതാബ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന എന്റെ വലതു കൈയിൽ കിട്ടുക. ഇടതു കൈയിൽ കിട്ടുന്ന ആളുകളുടെ അവസ്ഥ തുടർന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യനോട് അത്തരം ഒരു സാഹചര്യം, ജീവിതത്തിൽ വളരെ പെട്ടെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വിലപിക്കാതിരിക്കാൻ, ഓരോ മനുഷ്യനും കിട്ടുന്ന സമയം സൽപ്രവർത്തികൾ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. എന്നാൽ സൂറത്തുൽ കുബ്ബിറയിൽ ഈ ഒരു കാര്യം പറയുന്നതിന് ഏതാണ്ട് അഞ്ചിലധികം പ്രധാനമായ കാര്യം അള്ളാഹു വിളംബരം ചെയ്യുന്നുണ്ട്. ഇദശംസു കുബ്ബിറ, ഈ സൂര്യൻ ആവരണം കൊണ്ട് മൂടപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. സൂര്യന്റെ പ്രഭ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രഭ അത് നഷ്ടപ്പെടുകയും കറുത്തിരുണ്ടു പോവുകയും ചെയ്യുന്നൊരവസ്ഥ എന്നർത്ഥം. ഏതാണ്ട് സയൻസ് ലോകവും മനുഷ്യരുടെ മുൻപിൽ താക്കീത് നൽകുന്നത് ഈ കാണുന്ന ജ്വലിച്ച് പ്രകാശം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യന്റെ പ്രകാശം കെട്ടടങ്ങുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ്. അത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിയുമ്പോൾ സംഭവ്യമാകുമെന്നാണ് ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ. ഖുർആൻ പറഞ്ഞത് ഈ സൂര്യൻ ആവരണം ചെയ്യപ്പെടുന്നു എന്നാണ്. വൈദൻ നുജൂമുൻ കദറത്ത്, നക്ഷത്രങ്ങളെല്ലാം അടർന്നു വീഴും. അതിന്റെ ഭ്രമണപഥത്തിന്റെ ആകർഷണതയിലും ആ വലയത്തിൽ നിന്നും അത് വിട്ടിട്ട് ശിഥിലമായ ക്രമത്തിൽ എത്രയോ മില്യൺ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹമാണ്, അവകൾക്ക് സ്ഥാനചലനമുണ്ടാവും. വൈദൽ ജിബാലു സുയ്യറത്ത്, പർവ്വതങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. പർവ്വതങ്ങൾ ഒരു സ്ഥാനത്ത് നിന്ന് വേറെ സ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ ചലനമാകാം, അതിവേഗത്തിൽ ഭൂമിയുടെ കറക്കങ്ങളാകാം, അതിന്റെ അച്ചുതണ്ടിന്റെ ചെരിവുകളാകാം. ഏതായാലും ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു ഭയാനകമായൊരവസ്ഥ അതാണ്. വൈദൽ ഇഷാറു ഉത്തിലൻ, അമൂല്യമായ മനുഷ്യൻ അവൻ ജീവിക്കുന്നത് തന്നെ അത് ശേഖരിക്കാനാണ്, നിലനിർത്താനും സ്വന്തമാക്കാനുമാണ്. അങ്ങനെ അമൂല്യമായ സമ്പത്തുകൾ മനുഷ്യൻ മറന്നുകളി. പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾക്കാണ് ആ പദം ഉപയോഗിക്കുന്നത്. അറബികളുടെ രാജ്യത്ത് ആ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ളതും ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സായിയായ വരുമാനവുമാണത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ അവർ അവഗണിക്കും, മറന്നുപോകും, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് സ്വരക്ഷയ്ക്ക് വേണ്ടി വഴികൾ തേടും. വൈദൽ വുഹൂഷ് ഹുഷിറത്ത്, പരസ്പരം കൊല്ലുകയും തിന്നുകയും പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു കഴിയുന്ന വന്യമൃഗങ്ങൾ ഭയവിഹ്വലതയോടെ ഒരുമിച്ചുകൂടും, പരസ്പരം ആശ്രയം അന്വേഷിച്ച് ഒന്നൊന്നിനോട് വിധേയത്വം കാണിച്ച് എല്ലാം ഭീതിതമായ അവസ്ഥയാണ്. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുന്ന ഒരവസരമാണത്. ഇക്കാണുന്ന സമുദ്രജനങ്ങളെല്ലാം വലിയ അഗ്നിഗോളമായി ഉയർന്നുകൊണ്ടിരിക്കും. വൈദൻ നുഫൂസു സുബ്ബിജൻ, അന്ന് മനുഷ്യരുടെ ആത്മാവുകൾ, ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം മുന്നൊരുക്കം നടത്തിയത്. സത്യവിശ്വാസികൾ, സൽക്രമകാരികളായ മനുഷ്യരുടെ ആത്മാവുകൾ ഈ ലോകത്ത് അങ്ങനെ കഴിഞ്ഞുപോയ സച്ചരിതരായ അമ്പിയാ മുർസലുകൾ, സിദ്ദീഖുകളും ഷുഹദാഉകളും സാലിഹീങ്ങളും അങ്ങനെയുള്ള ആത്മാവുകളുമായി ഒരുമിച്ച് കൂട്ടപ്പെടും ഈ ആത്മാവുകളെ. അതാണ് പ്രമുഖമായ തഫ്സീറുകളൊക്കെ ഉദ്ധരിച്ചത്. വൈദൽ മൗഊദത്ത് സുഇലത്ത്, ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട ഓരോ കുട്ടിയും ചോദ്യം ചെയ്യപ്പെടും. ബി അയ്യി ദൻബിൻ കുത്തിലത്ത്, എന്ത് പാതകത്തിന്റെ പേരിലാണ് നിങ്ങളെ കൊന്നത്. വഇദ സുഹുഫു നുഷിറത്ത്, തുടർന്ന് അവന്റെ കയ്യിൽ കൊടുത്തൊരു കിതാബുണ്ട്. അതാണ് തൊട്ടു മുൻപ് സൂറയിൽ പറഞ്ഞത്, അവന്റെ കിതാബ്, അവന്റെ ജീവിതം മാത്രമുള്ളത്. ആ കിതാബ് നിവർത്തപ്പെടും. അപ്പൊ അള്ളാഹു വലതു കയ്യിലാണ് കൊടുത്തതെങ്കിൽ അവൻ വളരെ സന്തുഷ്ടനാണ്. ആ കിതാബ് എന്നിട്ട് അവന്റെ മുൻപിൽ നിവർത്തപ്പെടും. അങ്ങനെ നിവർത്തിക്കഴിഞ്ഞാൽ തുടർന്ന് അവന്റെ ജീവിതമാണ് പിന്നീട് വിവരിക്കുന്നത്. സൂറത്തുൽ ഇൻഫിത്താർ, ഇദസ്സമാഉൻ ഫത്തറത്ത്, ആകാശം പൊട്ടിപ്പിളർത്തപ്പെടുന്ന ഒരു സന്ദർഭം. വൈദൽ കവാകിബുൻ തസറത്ത്, നക്ഷത്രങ്ങളെല്ലാം അടർന്നു വീഴും. വൈദൽ ബിഹാറു ഹുജ്ജിറത്ത്, എല്ലാ സമുദ്രങ്ങളും കടലുകളും വിവിധമായ മാർഗത്തിലേക്ക് തിരിയുകയും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറുകയും എന്നിട്ടത് ജ്വലിക്കുന്ന അഗ്നിയായി തീരുകയും ചെയ്യും. വഇദൽ ഖുബൂറു ബുഇസിറത്ത്, എല്ലാ ഖബറുകളും ഇളക്കി മറിക്കപ്പെടും. യൗമത്തു ബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത്തു മത്വിയാത്തു, ഈ ഭൂമി അത് അതിന്റെ അടിഭാഗം മുകളിലേക്ക് വരും. അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഇളക്കി മറിച്ച് വെളിയിൽ കൊണ്ടുവരും. അന്ന് അലിമത്തു നഫ്സുൻ മാ ഖദ്ദമത്ത് വഅഖ്ഖറത്ത്, അന്ന് അവരവർ സ്വയം മനസ്സിലാക്കുന്ന ഒരു കാര്യം, മുൻകൂട്ടി ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്ന് ആലോചിച്ച് മാറ്റിവച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് അന്ന് അങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ ഇന്നതെനിക്ക് ഗുണമാകുമായിരുന്നല്ലോ എന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു സമയം. ഈ മൂന്ന് സൂറയിലും ഒരു കാര്യമാണ് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്, ഓരോ മനുഷ്യനും അവന് ലഭിക്കുന്ന ആരോഗ്യമുള്ളൊരു കാലം, ആവതുള്ള കാലം, ശേഷിയും തന്റെ ഇടവും ഉള്ള ഒരു സമയം. ആ സമയം ഒരു മനുഷ്യൻ എത്രത്തോളം സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും നല്ല ജീവിതവും ആർക്ക് നയിക്കാൻ കഴിയുന്നോ അവനെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദമാണ് ഇനിയുള്ള ഈ സമയം. ഇനി രോഗിയായി ഒരാൾ കടന്നുപോയി, പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് അയാളുടെ മാനസികമായ അവസ്ഥ മാറിപ്പോയി, അല്ലെങ്കിൽ ശരീര അവയവങ്ങളുടെ ചലനം അറ്റുപോയി, അതുമല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുന്നു. ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ അപ്പോഴാണ് അവരെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതം നമ്മളെ സംബന്ധിച്ചല്ല, നമ്മുടെ അടുത്ത തലമുറ, കുടുംബം, കുടുംബാദികൾ, നാട്, നമ്മൾ ഇടപെടുന്ന രംഗങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖല, അങ്ങനെ തുടങ്ങി നൂറായിരം പ്രശ്നങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇതൊക്കെ വിട്ടിട്ട്, കാരണം ഈ പറഞ്ഞവരെല്ലാം വേറെയാവും. ഒരു മനുഷ്യനൊരു വലിയ മാരകമായൊരു രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല. വളരെ വിരലിലുണ്ടാവുന്ന ആരെങ്കിലൊക്കെ ഒന്ന് വന്ന് നോക്കിപ്പോവും. അപ്പോഴാണ് അവൻ കിടക്കുമ്പോൾ അവന് വിശാലമായ സമയം കിട്ടുകയാണല്ലോ, അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത്. അതൊരു വലിയ വിഷയമാണ് ആ ഖുർആൻ ആ വാക്ക് പറഞ്ഞ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത് വഅഖ്ഖറത്ത്. അന്ന് ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കും ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു പോയി, ചെയ്യാൻ ബാക്കി എത്ര വച്ചു. ഇപ്പോഴൊന്നും അത് ഓർമ്മയുണ്ടാവില്ല. അത് സൂറത്തുൽ ഹജ്ജിൽ ഇന്നതിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഏറ്റവും വലിയ ഭയാനകമായൊരു സന്ദർഭമാണ് വരാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വിവരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാദികൾ, തന്റെ സമ്പത്ത്, ഇതെല്ലാം അവൻ ഒഴിവാക്കും. ഇത് അന്യോന്യം ഒഴിവാക്കപ്പെടുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഉപയോഗിച്ച രായത്തിൽ അതുണ്ട് പറഞ്ഞതിൽ, മാതാപിതാക്കൾ മക്കളെ തന്നെ വേണ്ടാന്ന് വയ്ക്കും. ഇണകൾ അന്യോന്യം വേർപെടുന്ന ഒരു സന്ദർഭമാണത്. പിന്നെ അവൻ ഒറ്റപ്പെടുകയാണെന്നാണ് ഈ പറഞ്ഞത്. മരണത്തിന് മുൻപ് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപാട് സന്നിഗ്ധമായ ഘട്ടങ്ങളുണ്ട്, അവിടെയും അവൻ ഒറ്റപ്പെടും. ഇപ്പൊ നമ്മളെ 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, നമ്മളില്ലെങ്കിൽ ആ കാര്യം, അങ്ങനെയാണ് നമ്മുടെ സംഘടനാ രംഗങ്ങളൊക്കെ, നമ്മളില്ലെങ്കിൽ ആ കാര്യം നടക്കൂലാത്ത രൂപത്തിലാണ്. നമുക്കെന്തെങ്കിലും പറ്റിയാൽ രണ്ടു ദിവസം വിളിക്കാൻ ആളുണ്ടാവും, മൂന്നാം ദിവസം ആരും ഉണ്ടാവില്ല. ഞാളെന്ന് ഓർത്തിട്ട് വേണമല്ലോ വിളിക്കാൻ. സ്വന്തം മാതാപിതാക്കളും സഹോദര സഹോദരികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അവര് മാറിപ്പോവും. നമ്മുടെ ഓർമ്മ ഇതല്ല, അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. കൂടെ ഉണ്ടാകുന്നത് അലിമത്ത് നഫ്സുൻ, ഓരോരുത്തരും അന്നറിയും. മാ കദ്ദമത്ത്, അവൻ അവന് വേണ്ടി അവന്റേതാക്കി മാറ്റിവച്ച എന്തെല്ലാം ഉണ്ടെന്ന്. സഹാബികളിൽ പ്രമുഖരായ സഹാബികളൊക്കെ ഏറെ വ്യാകുലപ്പെട്ടിരുന്നത് ഈ ഒരു വിഷയത്തിലാണ്. അപ്പൊ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ഖുർആൻ അവരെ തൃപ്തിപ്പെട്ടതാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് അവരെ അറിയിച്ചതാണ്, അള്ളാഹുവിന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിച്ചതാണ് അവരെ. എല്ലാ നിലയിലും, ഹിജ്റയിലും, ഈമാനിലും, അമലിലും, തഖ്വയിലും, ധർമ്മത്തിലും, മുഅ്മിൻ മുസ്ലിം ലോകത്തെ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തിയവരുമാണ്. എന്നിട്ടും അവർക്ക് വ്യാകുലമായ അവസ്ഥയായിരുന്നു. അപ്പൊ അവരെ കുറിച്ച് അത് ചോദിച്ചപ്പോ പറഞ്ഞത്, എനിക്ക് എന്റേതായി എന്താണ് അവശേഷിക്കുന്നത് എന്നതാണ് എന്റെ ചിന്ത എന്നാണ്. എന്റെ സ്വന്തം ജീവിതകാര്യത്തിൽ പടച്ചവന്റെ തൃപ്തി ലഭിക്കാൻ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, ശിക്ഷയിൽ നിന്ന് മാറാൻ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ഞാൻ എന്താണ് എന്റെ കൂടെ കരുതിയിട്ടുള്ളത്, അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു ഉമ്മത്ത് മുഴുവൻ ചെയ്താൽ, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ചെയ്താൽ പോലും അതിന്റെ പകുതി വരെ എത്തൂല. അത്രയും കൂടുതൽ സൽക്കർമ്മകാരികളുടെ ചിന്തയാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലൗ അൻഫഖ മിസ്ല ഉഹദിൻ, നിങ്ങൾ ഇനി എന്റെ ഉമ്മത്തുകളിൽ ഒരാൾ ഉഹദ് മലയുടെ അത്രയും ധർമ്മം ചെയ്താലും, എന്റെ സഹാബികൾ നിർവഹിച്ച ധർമ്മത്തോട് അത് തുലനം ചെയ്യുമ്പോൾ, വലാ യബ്ലഗു, അത് എത്തുകയില്ല, എങ്ങോട്ടെത്തുകയില്ല, നസീഫഹു, അതിന്റെ പകുതിയുടെ സ്ഥാനത്തേക്ക് എത്തൂല. നിങ്ങളൊരു ഉഹദ് വലയുടെ അത്രയും നിങ്ങൾ ചെയ്യുകയാണ്, അവർ ചെയ്തത് ഒരു ദൃഹമായിരിക്കും. അപ്പൊ ആ സാഹചര്യത്തിന്റെ വലിപ്പം പറഞ്ഞു. അങ്ങനെ സൽക്രമത്തിൽ മുന്തിപ്പോയ ആളുകളാണ്. അവർ ചിന്തിച്ച ഇതാണ്, ഞാൻ ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ട്, അപ്പൊ എന്റെ കൂടെ എന്തുണ്ട്? അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത് വഅഖ്ഖറത്ത് യാ അയ്യുഹൽ ഇൻസാൻ, ഇനി ഓരോ മനുഷ്യരെയും അല്ലാഹു വിളിച്ചു, അല്ലയോ മനുഷ്യ, മാ ഗറക്ക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനാണ്, ബഹുമാനിക്കുകയാണ് നിന്നെ. അങ്ങനെ ബഹുമാനിക്കുന്ന നിന്റെ രക്ഷകനായ റബ്ബ്, നിന്റെ നാഥൻ, ആ നാഥന്റെ കാര്യത്തിൽ നിന്നെ ആരാണ് വഞ്ചിച്ചത്? ഇദസ്സമാഉൽ ഫത്തറത്ത് എന്ന് തുടങ്ങിയിട്ട് ഖുർആൻ പിന്നെ പറഞ്ഞൊരു ചോദ്യം അതാണ്, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, നിന്നെ ആരാണ് വഞ്ചിച്ചത്? അല്ലദീ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, അവൻ മാത്രം. ഫസവ്വാക, ആ സൃഷ്ടിപ്പവൻ നന്നാക്കി തീർത്തു. ഫഅദലക, വളരെ സന്തുലിതമാക്കി നിന്റെ ആ സൃഷ്ടിപ്പിൽ. ഫീ അയ്യി സൂറത്തിൻ മാഷാ അറക്കബക്, അവൻ ഉദ്ദേശിച്ച ക്രമത്തിൽ നിന്റെ ഈ ശരീരം, നിന്റെ ജീവിതം, നീ എന്ന സത്വം അവൻ ഘടിപ്പിച്ചു. ഓരോന്നും യഥാസ്ഥാനങ്ങളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ കല്ല ബൽ തുക്കസ്ദിബൂന ബിദ്ദീൻ, നിന്റെ ജീവിതത്തിന് പ്രതിഫലം കിട്ടുന്ന ഒരു സന്ദർഭമാണ്, അതാണ് നീ മറന്നു കളഞ്ഞ് ജീവിച്ചത്. അങ്ങനെ മറന്നു കളഞ്ഞ് ജീവിക്കുവാൻ നിന്നെ പ്രേരിപ്പിച്ചത് നിന്റെ റബ്ബിൽ നിന്റെ മനസ്സ് ഉൾക്കൊണ്ട വിശ്വാസത്തിൽ ജനങ്ങളുണ്ടാക്കിയ വഞ്ചനയാണ്. ഓരോ മനുഷ്യനും അവന്റെ റബ്ബിന്റെ കാര്യത്തിലാണ് വഞ്ചനയിലകപ്പെട്ടത്, വിശ്വാസരംഗത്ത്. ലോകത്ത് എല്ലാ മതവും ചൂഷണത്തിന്റെ ഏറ്റവും വലിയ ഉപാധിയാണ്. ലോകത്ത് ഇന്നേവരെയും കഴിഞ്ഞ എല്ലാ മതങ്ങളും, ആ മതങ്ങളെല്ലാം ചൂഷണത്തിനുപയോഗിച്ചത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർ മതത്തെ, അള്ളാഹുവിനെ, നബിമാരെ, കിതാബിനെ ചൂഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളെ അങ്ങനെ ചൂഷണം ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങളുടേതായി നിങ്ങളുടെ ഈ കിതാബ് മാറ്റിയെടുക്കണം. മുൻഗാമികൾക്ക് പറ്റിയത് അവർക്ക് അവരുടെ കയ്യിൽ കിതാബ് ഉണ്ടായില്ല. അപ്പൊ പുരോഹിതന്മാർ പറയുന്നത് മാത്രമേ അവർക്ക് അനുസരിക്കാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്കതല്ല, ഈ കിതാബ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കൃത്യമായ വെളിച്ചം അത് നിങ്ങളുടെ മുൻപിൽ നൽകും. അത് നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഖുത്ബയിൽ പറഞ്ഞതാണ്. അവനവൻ ഇതിലേക്ക് നോക്കുമ്പോൾ അവന്റെ വഴിയാണ് കാണിക്കുന്നത്. അത് പുരോഹിതൻ പഠിപ്പിക്കുകയും വേണ്ട എന്നർത്ഥം. അങ്ങനെ സാമ്പത്തികവും സാമൂഹികവും ആത്മീയവുമായ ചൂഷണത്തിന് അള്ളാഹുവിന്റെ നാമത്തിലാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്നെ അങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ. അതിനെ നീ ചെയ്യേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം ലഭിച്ച ജീവിതം ഏറ്റവും നല്ല നിലയിലാക്കാൻ ശ്രമിക്കണം. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. സദാചാരം പുലർത്തണം. നല്ല സ്വഭാവം ശീലിക്കണം. നല്ല പെരുമാറ്റം വേണം. നല്ല വിചാരം വേണം. അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നല്ല ചിന്തയുണ്ടാകണം. അങ്ങനെ ഒരു മനുഷ്യന് കിട്ടുന്ന ജീവിതകാലം ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അത് അവന്റെ കൂടെ ഭാവിയിലേക്കുണ്ടാവും. അപ്പോൾ ഒറ്റപ്പെടുമ്പോൾ അവന് തന്നെ മതിയാകുന്ന ഒരാത്മവിശ്വാസത്തിന് തന്റെ അമലുകൾ മതി, അതൊരു സഹായമാണല്ലോ എന്ന് അവന്റെ മുൻപിൽ അള്ളാഹു കാണിക്കുന്നതാണ്. അത് വേറെ എത്രയോ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നു. ഈ മൂന്ന് സൂറത്തും നിങ്ങൾ നന്നായി പാരായണം ചെയ്യണം. ഇദസ്സമാ ഉൻ ഷക്കത്ത്, അതുപോലെ ഇദസ്സമാ ഉൻ ഫത്തറത്ത്, വഇദശംസു കുവ്വിറത്ത്. ഈ മൂന്ന് സൂറത്ത് നിങ്ങൾ സ്വയം വീട്ടിലെത്തിയിട്ടൊന്ന് ഓതണം. എന്നിട്ട് അതിന്റെ അർത്ഥം ഓരോ ആയത്തിന്റെയും പറയണം. അത് ആവർത്തിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോഴാണ് നമ്മുടെ മനസ്സ് പിടയുക അവിടെ. അപ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ ജനങ്ങളെ നന്നാകലാണ്, ജനങ്ങളോട് പറയലാണല്ലോ. നമുക്ക് ആക്ഷേപിക്കാനും പറയാനും കുറ്റപ്പെടുത്താനും ദേഷ്യപ്പെടാനും ശകാരിക്കാനും ഇനി എന്തു പറയണമെങ്കിലും നമ്മളല്ലാത്ത ജനങ്ങളാണ് നമ്മുടെ മുമ്പില്. ഇത് മാറും. ഈ മൂന്ന് സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ ജനവും കുടുംബവും മാതാപിതാക്കളും മക്കളും ഭാര്യയും എല്ലാവരും അങ്ങോട്ട് മാറും. എന്നിട്ട് അവനവൻ മാത്രമാകും അവനവന്റെ മുൻപിൽ, അവന്റെ അമലുകളുമായി മാറും എന്നർത്ഥം. അതാണ് മനുഷ്യൻ നന്നാവരുടെ വഴിയുള്ളൂ. അതാണ് ആ മൂന്ന് സൂറത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അഹമ്മദ് ബിൻ അംബലിന്റെ ഉദ്ധരണം. മൻ സർറഹു, ഏതെങ്കിലും ഒരാൾക്ക് ആനന്ദം പകരുന്നുവെങ്കിൽ അവൻ അവന്റെ ഭാവിയെ കാണുന്നത് നേർക്കുകാരെ ഈ അഴിയിനാണ്. നേരെ കണ്ണുകൊണ്ടിങ്ങനെ കാണാം അവന്റെ അടുത്ത ഭാവി. അങ്ങനെ കാണണമെങ്കിൽ ഈ മൂന്ന് സൂറത്തോതട്ടെ അവൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചു. അള്ളാഹുവിലുള്ള ഈമാൻ യഥാവിധി ഉൾക്കൊള്ളുക. കഴിയുന്ന സൽക്കർമ്മങ്ങളിൽ നാം വ്യാപൃതരാവുക. അള്ളാഹുവോട് പശ്ചാത്തപിക്കുക. മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫറദി സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഉസീകും ഇബാദല്ലാഹി ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه مؤمنين اللهവിനെ തഖ്വ ഉള്ളവരായിരിക്കാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക മുസ്ലിംകളുടെ പൊതുവായ ഒരു ബാധ്യതയാണ്. അത് വമ്പിച്ച ഫലവും അതിന് ഭാഗഭാക്കാവുന്നവർക്ക് വലിയ പ്രതിഫലവും ഇസ്ലാമിൽ ലഭ്യമാണ്. കാരണം ഇബാദത്തിൽ ഏറ്റവും വലുത് ദുആയാണ്, പ്രാർത്ഥനയാണ്. ഇന്ന് ഒരു രോഗി വളരെ പ്രയാസകരമായൊരവസ്ഥയിൽ കഴിയുന്ന ഒരു രോഗിയുടെ ആശ്വാസത്തിനും മാനസികമായ സ്ഥൈര്യത്തിനും
ഈമാൻ നിലനിൽക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ അള്ളാഹു അവന്റെ മഹത്തായ ഫളിലുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും സഹായം നൽകുകയും മനസ്സിൽ ഈമാനും തഖ്വയും നിലനിർത്തുകയും ഷിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിവിധ രോഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ, അള്ളാഹുവേ അവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും നീ ശമനം നൽകി ആശ്വാസം പ്രദാനം ചെയ്യണമേ. കടബാധ്യതകളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും കുടുംബാദികളുടെയും ഗുരുവര്യന്മാരുടെയും കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെ നീ തൃപ്തിപ്പെടുകയും അവരോടൊപ്പം ഞങ്ങളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم واجعل الجنة مثواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشوه خلقنا بالنار ولا تجعلنا من حطب النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.